പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ അടുത്തറിയാനുള്ള ശ്രമത്തിൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇതുവരെ വിചിന്തനങ്ങൾ, പഠനങ്ങൾ നടത്തിയത്. യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ അധിക പങ്കും രോഗശാന്തിയും മറ്റ് അത്ഭുത പ്രവർത്തനങ്ങളും, അതോടൊപ്പം ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കൽ, യഹൂദ നേതാക്കന്മാരുമായുള്ള യേശുവിൻ്റെ സംഭാഷണവും സംഘട്ടനങ്ങളും, ഇതൊക്കെയാണ് ഇതുവരെ നമ്മൾ പഠന വിഷയമാക്കിയത്. അധികവും പ്രവർത്തനത്തെയാണ് നമ്മൾ അപഗ്രഥിക്കാൻ ശ്രമിച്ചത്. മർക്കോസിൻ്റെ സുവിശേഷം മുഖ്യമായും യേശുവിൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളുമാണ് ചിത്രീകരിക്കുന്നത്. പ്രബോധനങ്ങളെക്കുറിച്ച് പരാമർശമുണ്ടെങ്കിലും പ്രബോധനങ്ങൾ വിശദമായി അവതരിപ്പിക്കാറില്ല. പ്രവർത്തനങ്ങളെ കേന്ദ്രമാക്കിയുള്ള മർക്കോസിൻ്റെ സുവിശേഷം ഇന്ന് നമ്മൾ പഠനവിഷയമാക്കാൻ പോകുന്നത് യേശുവിൻ്റെ പ്രബോധനങ്ങളാണ്. ഇനി അങ്ങോട്ടുള്ള കുറേ വിചിന്തനങ്ങൾ യേശുവിൻ്റെ പഠനങ്ങളെ, പ്രബോധനങ്ങളെക്കുറിച്ചായിരിക്കും. അത് മുഖ്യമായും മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നായിരിക്കും നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. എല്ലാ സുവിശേഷങ്ങളെയും ഒരുമിച്ചാണ് പഠിക്കുന്നതെങ്കിലും ചില കാര്യങ്ങൾ ചില സുവിശേഷങ്ങളിൽ പ്രത്യേകമായി അവതരിപ്പിക്കുന്നതായിട്ട് കാണും. യേശുവിൻ്റെ സംഭാഷണങ്ങൾ, യേശുവിൻ്റെ സംഘട്ടനങ്ങൾ, ഇതിന് എല്ലാം കാരണമായത് യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, യേശുവിൻ്റെ പ്രബോധനങ്ങളുമാണ്. ഇനി മർക്കോസിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മുഖ്യമായും യേശുവിൻ്റെ പ്രവർത്തനങ്ങളാണ് അവതരിപ്പിക്കുന്നത്. പ്രബോധനങ്ങളെക്കുറിച്ച് പരാമർശമുണ്ടെങ്കിലും ദീർഘമായ വിവരണങ്ങളൊന്നുമില്ല. നാലാമത്തെ അധ്യായത്തിൽ ഉപമകളിലൂടെയുള്ള യേശുവിൻ്റെ ഒരു പ്രബോധന പരമ്പര കാണും. ദൈവരാജ്യത്തിൻ്റെ സവിശേഷതകൾ അവതരിപ്പിക്കുന്ന ഏതാനും ചില ഉപമകൾ. 13-ാമത്തെ അധ്യായത്തിൽ യുഗാന്തത്തെക്കുറിച്ചുള്ള ഒരു പഠനവുമുണ്ട്. ഈ രണ്ട് അധ്യായങ്ങൾ കഴിഞ്ഞാൽ വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ യേശുവിൻ്റെ പ്രബോധനവുമായി ബന്ധപ്പെടുത്തി വിശുദ്ധ മർക്കോസ് അവതരിപ്പിക്കുന്നുള്ളൂ. ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ വ്യത്യസ്തമാണ് ചിത്രം. ലൂക്കായുടെ സുവിശേഷത്തിൽ പ്രബോധനങ്ങളും പ്രവർത്തനങ്ങളും ഇടകലർത്തിയാണ് അവതരിപ്പിക്കുക. വളരെ ദീർഘമായ പ്രബോധനങ്ങൾ അധികമുണ്ടെന്ന് പറയാനാവില്ല. 6-ാമത്തെ അധ്യായത്തിൽ കാണുന്ന സമതലത്തിലെ പ്രസംഗമുണ്ടാവും, മറ്റു ചില പ്രബോധനങ്ങളുണ്ടാവും, ഉപമകളിലൂടെയുള്ള പഠനങ്ങളുണ്ടാവും. പക്ഷേ പ്രവർത്തനങ്ങളും പഠനങ്ങളും അഥവാ പ്രബോധനങ്ങളും ഇടകലർത്തി അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് ലൂക്ക അവലംബിച്ചിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ അധികവും ഒരു പ്രവർത്തനത്തിൽ ആരംഭിച്ച് ആ പ്രവർത്തനത്തിൻ്റെ ഒരു വിശകലനത്തിലൂടെ തുടർന്ന് ഒരു പ്രബോധനം അവതരിപ്പിക്കുന്ന ശൈലിയാണ് യോഹന്നാനിലുള്ളത്. റബ്ബിമാർ സാധാരണ ഉപയോഗിച്ചിരുന്ന ഒരു ശൈലി എന്ന് പറയാറുണ്ട് യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം. ഒന്നുകിൽ യേശു ചെയ്യുന്ന ഏതെങ്കിലും പ്രവർത്തനം, അല്ലെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ വരുന്ന വ്യക്തി ഉന്നയിക്കുന്ന ഒരു ചോദ്യം, ആ പ്രവർത്തനം അഥവാ ആ ചോദ്യം അതിന് നൽകുന്ന യേശു കൊടുക്കുന്ന വിശദീകരണം, ആ വിശദീകരണം തെറ്റിദ്ധരിക്കപ്പെടുന്നു, അത് ചർച്ചാവിഷയമാകുന്നു, അതൊരു ചർച്ച അവസാനം യേശുവിൻ്റെ ഒരു ദീർഘമായ പ്രഭാഷണത്തിൽ ചെന്ന് അവസാനിക്കുന്നു. ഇങ്ങനെയാണ് യോഹന്നാൻ യേശുവിൻ്റെ പ്രബോധനങ്ങൾ അവതരിപ്പിക്കുന്നത്. ഉദാഹരണം 3-ാമത്തെ അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് നിക്കോദേമോസിനെ അവതരിപ്പിച്ചുകൊണ്ടാണ്. യേശുവിനെ രാത്രിയിൽ കാണാൻ വന്ന് നിക്കോദേമോസ് ചോദിക്കുന്ന ചോദ്യവും ആ ചോദ്യത്തിന് യേശു കൊടുക്കുന്ന മറുപടിയുമാണ് തുടക്കം. അത് ഒരു ഡയലോഗായി, ഒരു സംഭാഷണമായി ആരംഭിച്ചു, പിന്നെ അത് യേശുവിൻ്റെ തന്നെ ഒരു ആത്മകഥം പോലെ, ഒരു മോണോലോഗ് പോലെ അവസാനിക്കുകയാണ്, പ്രബോധനം തുടരുകയാണ്. 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സമറിയാക്കാരി സ്ത്രീയുമായുള്ള സംഭാഷണമാണ് 4-ാമത്തെ അധ്യായത്തിൽ. ആ സംഭാഷണവും ദീർഘമായി ഒരു പ്രഭാഷണത്തിലേക്കാണ് നീങ്ങുന്നത്. അതുപോലെ തുടർന്നുള്ള അധ്യായങ്ങൾ കാണും. 6-ാമത്തെ അധ്യായത്തിൽ 5-ാം അധ്യായം ഉദാഹരണത്തിന് തളർവാതിരോഗിയെ സുഖപ്പെടുന്ന സംഭവമായി ആരംഭിച്ച് അതിനുശേഷം യേശു ജീവൻ്റെ നാഥനായി അവതരിപ്പിക്കുകയാണ്. 6-ാമത്തെ അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിക്കലും കടൽ മീത നടക്കലും രണ്ടത്ഭുതങ്ങൾക്ക് ശേഷം യേശു ജീവൻ്റെ അപ്പമായി സ്വയം അവതരിപ്പിക്കുന്ന ആ സംഭാഷണത്തിലേക്ക് നീങ്ങും. ഇങ്ങനെ യേശുവിൻ്റെ പ്രബോധനങ്ങൾ ഏതെങ്കിലും പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് യോഹന്നാൻ അവലംബിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് എല്ലാം വ്യത്യസ്തമാണ് മത്തായി സ്വീകരിച്ചിരിക്കുന്ന ശൈലി. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പ്രവർത്തനങ്ങളെയും യേശുവിൻ്റെ പ്രബോധനങ്ങളെയും വിവിധ ബ്ലോക്കുകളായി അവതരിപ്പിക്കുന്ന ഒരു രീതി നമ്മൾ കാണും. 5 പ്രഭാഷണങ്ങളും ആ പ്രഭാഷണങ്ങളോട് ബന്ധപ്പെട്ട് അതിനുശേഷം വരുന്ന പ്രവർത്തനങ്ങളും, ഒരു പ്രഭാഷണം, അതിനുശേഷം പ്രവർത്തനങ്ങളുടെ പരമ്പര, വീണ്ടും പ്രഭാഷണം, വീണ്ടും പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഒരു ശൈലിയാണ് മത്തായി അവലംബിച്ചിരിക്കുന്നത്. ഇതിൽ മത്തായിയുടെ സുവിശേഷത്തിൽ പ്രധാനപ്പെട്ട 5 പ്രഭാഷണങ്ങൾ നമ്മൾ കാണും. അത് എല്ലാ ബൈബിൾ പഠിതാക്കളും വളരെ വ്യക്തമായി എടുത്തു കാണിച്ചിട്ടുള്ളൊരു കാര്യമാണ്. മത്തായി തന്നെ വളരെ വ്യക്തമായി സൂചനകൾ നൽകുന്നുണ്ട്. 5 തവണ ഒരേ ഫോർമുല തന്നെ ഈ വാക്കുകൾ അവസാനിപ്പിച്ചതിന് ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് മത്തായി തന്നെ ഈ പ്രഭാഷണങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നുമുണ്ട്. ഉദാഹരണത്തിന് 7:28 യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ 7:28 13:53 19:1 26:1 ഇവിടെയെല്ലാം ഒരേ രീതിയിലാണ് അവതരിപ്പിക്കുക. 26:1 ഉദാഹരണത്തിന് യേശു ഈ വചനങ്ങളെല്ലാം അവസാനിപ്പിച്ച ശേഷം, ഈ വചനങ്ങൾ അവസാനിപ്പിച്ചതിന് ശേഷം എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന ആ വചനങ്ങളുടെ സമാഹാരത്തെ ഒരുമിച്ച് കാണണം എന്ന് മത്തായി തന്നെ സൂചിപ്പിക്കുകയാണ്. ഏതാണ് ഈ വചനങ്ങൾ? 5 പ്രഭാഷണങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു. അതിലാദ്യത്തേതാണ് നമ്മൾ വിശദമായി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ഈ പ്രഭാഷണങ്ങളെക്കുറിച്ച് പൊതുവായ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും എന്ന് കരുതുന്നു. മലയിലെ പ്രസംഗം എന്നറിയപ്പെടുന്നതാണ് ആദ്യത്തെ പ്രഭാഷണം മത്തായി എഴുതിയ സുവിശേഷത്തിൽ. 5, 6, 7 ഈ പ്രഭാഷണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മലയിൽ വെച്ചാണ് യേശു പ്രഭാഷണം നടത്തുന്നത്. ഈ മലയിലെ പ്രഭാഷണത്തിലൂടെ ദൈവരാജ്യത്തെ സംബന്ധിച്ച യേശുവിൻ്റെ പ്രബോധനങ്ങൾ ചുരുക്കമായി സംക്ഷിപ്തമായി അവതരിപ്പിക്കുകയാണ് മത്തായി ചെയ്യുന്നത്. അപ്പോൾ ദൈവരാജ്യത്തെ സംബന്ധിച്ച പ്രഭാഷണം, പ്രഘോഷണം, എന്താണ് യേശു കൊണ്ടുവരുന്ന ഈ പുതിയ സന്ദേശം, യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ രത്നചുരുക്കം എന്താണ്, അത് മനസ്സിലാക്കാൻ മത്തായി എഴുതിയ സുവിശേഷത്തിലെ 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്ന പ്രഭാഷണം വായിക്കുകയാണ് നല്ലത്. പ്രഭാഷണം, മലയിലെ പ്രസംഗം. 2 പ്രഭാഷണം 10 അധ്യായത്തിലാണ്. അതിന് മിഷണറി ഡിസ്കോഴ്സ് എന്ന് പറയും. മിഷൻ പ്രഭാഷണം, യേശു തൻ്റെ 12 അപ്പസ്തോലന്മാരെയും സുവിശേഷ പ്രസംഗത്തിനായി അയക്കുമ്പോൾ അവർക്ക് നൽകുന്ന ഉപദേശമാണ്. ഒരു ചരിത്രപരമായ സാഹചര്യം അതാണെങ്കിലും ഈ 12 പേരെ മാത്രമല്ല, ലോക ആസകലമുള്ള എല്ലാ കാലത്തുമുള്ള മിഷണറിമാർക്ക് യേശു നൽകുന്ന നിർദ്ദേശങ്ങളാണ് 10 അധ്യായത്തിൽ. എന്താണ് അവർ ചെയ്യേണ്ടത്? എന്താണ് അവർ പ്രസംഗിക്കേണ്ടത്? അവർക്ക് ലഭിക്കാൻ പോകുന്ന സ്വീകരണം എപ്രകാരമുള്ളതായിരിക്കും? എന്ത് പ്രതികരണമാണ് അവർ പ്രതീക്ഷിക്കേണ്ടത്? അവരെപ്രകാരം തങ്ങളെ തന്നെ നിയന്ത്രിക്കണം, ക്രമീകരിക്കണം, പ്രതീക്ഷിക്കണം. ഇതൊക്കെയാണ് 10 അധ്യായത്തിൽ അവതരിപ്പിക്കുക. 13 അധ്യായം ഉപമകളിലൂടെയുള്ള ദൈവരാജ്യത്തിൻ്റെ വിശദീകരണമാണ്. അനേകം ഉപമകൾ ഒന്നിനു പിറകെ ഒന്നായി മത്തായിയുടെ സുവിശേഷത്തിൽ കാണും. ഈ ഉപമകളെല്ലാം ദൈവരാജ്യത്തിൻ്റെ വിവിധ വശങ്ങൾ, വിവിധ രൂപഭാവങ്ങൾ അവതരിപ്പിക്കുകയാണ്. ദൈവരാജ്യത്തെ സംബന്ധിച്ചാണ് പഠിപ്പിക്കുന്നത്. അത് ഉപമകളിലൂടെയുള്ള യേശുവിൻ്റെ പ്രബോധനം 13 അധ്യായത്തിൽ. 18 അധ്യായമാണ് 4 പ്രഭാഷണം. 18 അധ്യായം യേശുവിൻ്റെ ശിഷ്യസമൂഹം അഥവാ സഭ സ്വീകരിക്കേണ്ട ജീവിത നിയമങ്ങളാണ്. സഭയുടെ ആന്തരിക ക്രമീകരണം, സഭയുടെ ജീവിത ശൈലി, സഭാ അംഗങ്ങൾ, ശിഷ്യസമൂഹം എപ്രകാരം ജീവിക്കണം, അതിനെ സംബന്ധിച്ച വളരെ പ്രായോഗികമായ നിർദ്ദേശങ്ങളും പ്രബോധനങ്ങളും പാഠങ്ങളുമാണ് 18 അധ്യായത്തിൽ നൽകുന്നത്. അവസാനമായി 24, 25 അധ്യായങ്ങൾ. ഇതിനെ യുഗാന്ത പ്രഭാഷണം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഈ ചരിത്രം എങ്ങോട്ടാണ് നയിക്കപ്പെടുന്നത്? ഈ ചരിത്രത്തിൻ്റെ അവസാനം എവിടെയായിരിക്കും? എപ്പോഴാണ് യേശു മടങ്ങി വരിക? എവിടെയാണ് ഈ ചരിത്രം അതിൻ്റെ പരിസമാപ്തിയിലെത്തുക? അതിൻ്റെ അടയാളങ്ങൾ എന്തായിരിക്കും? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, യുഗാന്തത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനങ്ങളാണ് 24, 25 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി ഇപ്രകാരം 5 പ്രഭാഷണങ്ങളായി യേശുവിൻ്റെ പ്രബോധനം അവതരിപ്പിക്കുന്നതിന് പ്രധാന കാരണങ്ങളുണ്ടാവാം. യേശു ഇപ്രകാരം 5 പ്രസംഗങ്ങൾ അവതരിപ്പിച്ചു എന്ന് ചരിത്രപരമായി എല്ലാവരും കരുതുന്നില്ല, സാധ്യതയില്ലായകയില്ല. പക്ഷേ 5 അല്ല 50 അല്ല, അതിലധികം തവണ യേശു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതേ രീതിയിലാണോ, ഇതേ സംഭവങ്ങളാണോ യേശു പറഞ്ഞത്, നമുക്ക് കൃത്യമായിട്ട് പറയാനാവില്ല. ഓരോ സുവിശേഷകനും യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും എടുത്ത് തൻ്റേതായ രീതിയിൽ ക്രമീകരിച്ചാണ് അവതരിപ്പിക്കുന്നത്. സുവിശേഷകന്മാർ തന്നെ തങ്ങൾക്ക് മുമ്പേയുള്ള വാചിക പാരമ്പര്യങ്ങളിൽ അടിസ്ഥാനം ഉറപ്പിച്ചുകൊണ്ടാണ്, ചിലപ്പോൾ ലിഖിത പാരമ്പര്യങ്ങളെ തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് തങ്ങളുടെ സുവിശേഷം എഴുതുന്നത്. സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പൊതുവായി കാണുന്നത് സുവിശേഷത്തിന് പിന്നിലുള്ള പാരമ്പര്യങ്ങളെക്കുറിച്ചാണ്. സമാന്തര സുവിശേഷങ്ങൾക്ക് പിന്നിൽ മർക്കോസിൻ്റെ സുവിശേഷവും പിന്നെ മത്തായിക്കും ലൂക്കായിക്കും പൊതുവായിട്ടുള്ള ലോഗിയൻ ക്വെല്ലെ അഥവാ ക്യൂ ചൊല്ലുകളുടെ സമാഹാരം എന്ന് പറയപ്പെടുന്ന ഒരു സ്രോതസ്സും ഉണ്ടായിരുന്നുവെന്നും, ഇങ്ങനെ ഈ 2 സ്രോതസ്സുകൾക്ക് പുറമേ ലിഖിത രൂപത്തിലുള്ള മത്തായിക്ക് മാത്രം ലഭ്യമായ ചില രേഖകളും ലൂക്കായ്ക്ക് മാത്രം ലഭ്യമായ ചില രേഖകളും ഉണ്ടായിരുന്നുവെന്നും അങ്ങനെ സമാന്തര സുവിശേഷങ്ങൾക്ക് പിന്നിൽ മുഖ്യമായി 4 ഉറവിടങ്ങളാണ് ഉള്ളത് എന്നൊക്കെ ഇന്ന് പൊതുവെ ബൈബിൾ പഠിതാക്കൾ കരുതുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രഭാഷണം രചിക്കുന്നതിന് ഈ സ്രോതസ്സുകൾ ഒക്കെ സഹായകമായിരിക്കും. എന്നാലും മത്തായി സുവിശേഷകൻ എന്ന വ്യക്തി സുവിശേഷം എഴുതുമ്പോൾ ഈ പ്രഭാഷണങ്ങൾ 5 പ്രഭാഷണങ്ങൾ രചിക്കുന്നതിന് തൻ്റെതായ കാരണങ്ങളും തൻ്റെതായ ശൈലിയും സ്വീകരിച്ചിട്ടുണ്ട് എന്നൊരു സംശയമില്ല. മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശുവിനെ പുതിയ മോശയായി അവതരിപ്പിക്കാനുള്ള വ്യക്തമായൊരു ശ്രമം നടക്കുന്നതായിട്ട് നമ്മൾ കാണും. മോശ മലയിൽ വെച്ച്, സീനായ് മലയിൽ വെച്ച് ദൈവജനത്തെ, ഇസ്രായേൽ ജനത്തെ ദൈവജനമാക്കി മാറ്റുന്ന ഉടമ്പടിയുടെ മധ്യസ്ഥനായിത്തീർന്നു. ആ ഉടമ്പടിയുടെ മധ്യസ്ഥനായി തീർന്ന മോശയാണ് ഉടമ്പടിയുടെ പ്രമാണങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ സീനായ് മലയിൽ വെച്ച് ഉടമ്പടിയുടെ പ്രമാണങ്ങൾ വിശദീകരിച്ചു കൊടുത്ത മോശയ്ക്ക് സമാന്തരമായി മറ്റൊരു മലയിൽ വെച്ച് പുതിയ മോശയായ യേശു പുതിയ ഉടമ്പടിയുടെ പ്രമാണങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നതായി കാണാൻ സാധിക്കും മലയിലെ പ്രസംഗം. അതുപോലെ ഈ 5 പ്രഭാഷണങ്ങൾ മോശയുടെ 5 പുസ്തകങ്ങൾ എന്നറിയപ്പെടുന്ന പഞ്ചഗ്രന്ഥത്തിൻ്റെ പുതിയ പതിപ്പായി കാണുന്നവരുമുണ്ട്. അത് എത്രമാത്രം സ്വീകാര്യമാണെന്നതിനെക്കുറിച്ച് തർക്കമുണ്ടെങ്കിലും യേശുവിൻ്റെ ഈ പ്രഭാഷണങ്ങളെ ഇങ്ങനെ 5 ഘട്ടങ്ങളായി 5 യൂണിറ്റുകളായി തിരിക്കുന്നതിൽ വ്യക്തമായ നിർണായകമായ പങ്ക് മത്തായി സുവിശേഷകൻ്റെതാണ് എന്നൊരു സംശയമില്ല. മത്തായി എടുത്തത് നിലവിലുണ്ടായിരുന്ന ലിഖിതവും വാചികവുമായ പാരമ്പര്യങ്ങളെ ആസ്പദമാക്കിയാണ്. ഈ പ്രഭാഷണങ്ങളിൽ എടുത്തു കാണിക്കുന്ന പ്രത്യേകത യേശു മറ്റ് റബ്ബിമാരിൽ നിന്ന് എന്തുമാത്രം വ്യത്യസ്തനായിരിക്കുന്നു എന്നതാണ്. യേശു പഠിപ്പിക്കുന്ന വ്യക്തി മറ്റ് റബ്ബിമാർ പഠിപ്പിക്കുന്നതിൽ തികച്ചും വ്യത്യസ്തമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അത് മലയിലെ പ്രസംഗത്തിൻ്റെ അവസാനം വ്യക്തമായെടുത്ത് പറയുന്നുമുണ്ട്. യേശുവിൻ്റെ പ്രബോധനം കേട്ടപ്പോൾ അവരെല്ലാവരും വിസ്മയിച്ചു എന്ന് പറയും. 7-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജ്ഞന്മാരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അധികാരമുള്ളവനെ പോലെ യേശു പഠിപ്പിക്കുന്നു. മോശയുടെ പ്രമാണങ്ങൾ പോലും തിരുത്തിക്കുറിക്കുന്ന രീതിയിലുള്ള പ്രബോധനങ്ങളാണ് യേശു നൽകുന്നത്. അപ്പോൾ യേശു പഠിപ്പിക്കുന്നു, ആ പഠിപ്പിക്കുന്നത് ആധികാരികമായ പ്രബോധനമാണ്. അപ്പോൾ ആധികാരികമായി ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തുന്ന വ്യക്തിയായിട്ടാണ് യേശു ഇവിടെ സ്വയം അവതരിപ്പിക്കുക. അതിന് ആധികാരികതയുണ്ട്, ആധികാരികത സ്വീകരിക്കാൻ തയ്യാറാകുന്നവരുണ്ട്, ചോദ്യം ചെയ്യുന്നവരുമുണ്ട്. എന്തെങ്കിലും ആവട്ടെ, മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു ദൈവത്തിൻ്റെ ഹിതം ആധികാരികമായി പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. ആ യേശു അതിനു മുമ്പുണ്ടായിരുന്ന നിയമസംഹിതകളെ ഒന്നുകിൽ വിശദീകരിക്കും, വ്യാഖ്യാനിക്കും, പുതുതായി അതിന് വ്യാഖ്യാനങ്ങൾ നൽകും, അത് പൂർത്തീകരിക്കപ്പെടുന്നതായിട്ട് പറയും. അതിനുപരി പലതും കാലഹരണപ്പെട്ടതായി തള്ളുകയും വ്യത്യസ്തമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോഴേ യേശുവിലൂടെ കടന്നു വന്ന ആ പുതുമ അത് എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രബോധനങ്ങൾ. അതിൽ ആദ്യത്തെ പ്രബോധനം, ആദ്യത്തെ പ്രഭാഷണമാണ് നമ്മൾ വിശദമായ പഠനത്തിന് വിഷയമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെയുള്ള 3 അധ്യായങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് യേശുവിൻ്റെ ഈ മലയിലെ പ്രസംഗം. മലയിലെ പ്രസംഗം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഭാഗത്തിന് സമാന്തരമായി ലൂക്കായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 20 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണും. അപ്പോൾ മലയിലെ പ്രസംഗത്തിന് സമാന്തരമായി ലൂക്കായുടെ സുവിശേഷം ഒരു താഴ്വരയിലെ അതുപോലെ സമതലത്തിലെ പ്രസംഗമായിട്ടാണ് അവതരിപ്പിക്കുക. പക്ഷേ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നതിൻ്റെ 3-ൽ 1 ഭാഗം മാത്രമേ ലൂക്കായുടെ സുവിശേഷത്തിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്ന ഈ പ്രസംഗം യേശു ഒറ്റയിരുപ്പ് നടത്തിയ പ്രസംഗമാണോ? മേലായികയില്ല. നമ്മൾ ഒറ്റയിരുപ്പ് വായിക്കുകയാണെങ്കിൽ ഏതാണ്ട് 20 മിനിറ്റ് കൊണ്ട് ഈ പ്രസംഗം വായിച്ചു തീർക്കാൻ സാധിക്കും. പക്ഷേ ഒരു പ്രസംഗം എന്ന രീതിയിൽ ഈ വിഷയങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞു കാണാൻ സാധ്യത കുറവാണ് എന്നാണ് പൊതുവെ ബൈബിൾ പഠിതാക്കൾ കരുതുന്നത്. അത് തന്നെയുമല്ല, ഈ മലയിലെ പ്രസംഗത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്ന പല ഭാഗങ്ങളും ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് യേശു പലപ്പോഴായി പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ പ്രത്യേക വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ചു കൂട്ടി ഒറ്റ പ്രസംഗമായി അവതരിപ്പിച്ചത് മത്തായിയാണ് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. അതുകൊണ്ട് പ്രസംഗം യേശുവിൻ്റേതല്ല എന്ന് വരുന്നില്ല. ആശയങ്ങൾ മുഴുവനും വാക്കുകളും യേശുവിൻ്റെ തന്നെയാണ്. പക്ഷേ യേശു പലപ്പോഴായി പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടി യേശുവിൻ്റെ പ്രസംഗ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ മത്തായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സംഗ്രഹിച്ചത് സമാഹരിച്ചത് അവതരിപ്പിക്കുന്നത് സുവിശേഷകൻ മത്തായിയാണ്. ഈ മലയിലെ പ്രസംഗം യേശുവിൻ്റെ ഒരു നയപ്രഖ്യാപനമായിട്ടാണ് വാസ്തവത്തിൽ മത്തായി സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. നമ്മൾ ലൂക്കായുടെ സുവിശേഷം കണ്ടായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 30 വരെയുള്ള വാക്യം നമ്മൾ പഠന വിഷയമാക്കിയതാണ്. നസ്രത്തിലേക്ക് കടന്നു വന്നു, നസ്രത്തിലെ സിനഗോഗിൽ സാബത്ത് ദിവസം കടന്നു വന്ന യേശു യേശയ്യായുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കുകയും അതിനെ ആസ്പദമാക്കി ഒരു പ്രഭാഷണം നടത്തുകയും അതിൻ്റെ പ്രതികരണങ്ങൾ വിവരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് 4-ാം അധ്യായത്തിൽ കണ്ടത്. അങ്ങനെ യേശുവിൻ്റെ ഒരു നയപ്രഖ്യാപനമെന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ വിശേഷിപ്പിക്കാവുന്ന ഈ നസ്രത്ത് സംഭവത്തിന് സമാന്തരമായിട്ട് ആണ് വാസ്തവത്തിൽ മത്തായുടെ സുവിശേഷത്തിലെ മലയിലെ പ്രസംഗം നമ്മൾ കാണുന്നത്. മലയിൽ വെച്ച് യേശു നടത്തുന്നത് തൻ്റെ സന്ദേശം സമഗ്രമായി അവതരിപ്പിക്കുകയാണ്. സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടവൻ ഗലീലയിലേക്ക് വന്നു, സമയം പൂർത്തിയായി, മാനസാന്തരപ്പെടുവിൻ എന്ന ഒരു ആഹ്വാനത്തിന് ശേഷം ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ആ സുവിശേഷമെന്ന് വളരെ വ്യക്തമായി വിശദമായി അവതരിപ്പിക്കുക. ഇത് മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്നതുമാണ്. മർക്കോസിൻ്റെയും ലൂക്കായുടെയും യോഹന്നാൻ്റെയും സുവിശേഷങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ് യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്നത്. പക്ഷേ മത്തായി സുവിശേഷകൻ വളരെ ക്രമാനുഗതമായി ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് യേശുവിൻ്റെ പ്രബോധനം അവതരിപ്പിക്കുകയാണ് മലയിലെ പ്രസംഗത്തിലൂടെ. ആ പ്രസംഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് POC ബൈബിളിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത്. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അതിന് തൊട്ടു മുമ്പ് അവതരിപ്പിക്കുന്നത് ജനക്കൂട്ടം യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നതാണ്. മർക്കോസിന് സുവിശേഷം നമ്മൾ കണ്ടായിരുന്നു, 12 പേരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ അടുക്കിലേക്ക് ധാരാളം ആളുകൾ വരുന്നതായിട്ട്. ജനക്കൂട്ടം യേശുവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും ഗലീലയിലെ പ്രവർത്തനങ്ങളുടെ ആദ്യകാലത്ത്. മത്തായി 4-ാം അധ്യായം 23-25 വാക്യങ്ങൾ ഇപ്രകാരം കാണും: അവനവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അപ്പോൾ മലയിലെ പ്രസംഗം തൊട്ടു തുടക്കത്തിലല്ല എന്ന് വ്യക്തമാണ്. യേശുവിൻ്റെ പ്രസംഗത്തിൻ്റെ എല്ലാം കൂടി ഒരു സംഗ്രഹം എന്ന രീതിയിലാണ്, ഒരു സാമ്പിൾ എന്ന രീതിയിലാണ് മത്തായി മലയിലെ പ്രസംഗം അവതരിപ്പിക്കുന്നത്. അത് യേശുവിൻ്റെ പരജീവിതത്തിൻ്റെ ഏതോ ഒരു കാലഘട്ടത്തിൽ തൊട്ടു തുടക്കത്തിൽ തന്നെ ആവണമെന്നില്ല. എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശരായവരെയും പിശാചുബാധിതർ അപസ്മാര രോഗികൾ തളർവാതക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. ഗലീലി, ദക്കാപോളിസ്, ജെറൂസലം, യൂദയ, ജോർദാൻ്റെ മറുകര എന്നിവിടങ്ങളിൽ നിന്ന് വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിച്ചു. ഇതാണ് ആമുഖം. ആയിരക്കണക്കിന് ആളുകൾ, പ്രത്യേകിച്ചും രോഗികൾ, യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നു. യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ഈ ജനക്കൂട്ടം, അവർ ലക്ഷ്യം വയ്ക്കുന്നത് രോഗസൗഖ്യമാണ്. യേശു അത് നൽകുകയും ചെയ്തു. ഈ സൗഖ്യം തേടി വന്ന ജനക്കൂട്ടം മലയുടെ താഴെയാണ്. ജനക്കൂട്ടം തൻ്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഒരു ജനക്കൂട്ടമുണ്ട്, പിന്നെ ശിഷ്യന്മാരുമുണ്ട്. അപ്പോൾ മലയിലെ പ്രസംഗം, മലയിൽ മോളിച്ച് നടത്തുന്ന പ്രസംഗം ആരാണ് കേൾക്കുന്നത്? ജനക്കൂട്ടം താഴെയാണ്, യേശുവിൻ്റെ അടുക്ക് നിൽക്കുന്ന ശിഷ്യന്മാരാണ്. ഇനി ഈ പ്രസംഗത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ അടുത്ത തവണ കടക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ഈ വിചിന്തനം സമാപിക്കാം. സ്നേഹനിധിയായ ദൈവമേ, എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്താൻ വേണ്ടി, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചനം നൽകാൻ വേണ്ടി അവിടുത്തെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ആ പുത്രനിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന സുവിശേഷത്തിൻ്റെ വിശദാംശങ്ങൾ പഠിക്കാനായി, ഗ്രഹിക്കാനായി, അത് ജീവിതത്തിൽ പകർത്താനായി ആവശ്യമായ പ്രകാശവും ശക്തിയും അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ രോഗങ്ങളെ ഏറ്റെടുക്കുന്ന കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സുവിശേഷത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന കർത്താവെ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.